ആഹ്ലാദമേളയുടെ സ്വഭാവവിശേഷങ്ങൾ ജനങ്ങളെ സമുദായികതയിൽ എത്തിക്കുന്നു. കാർണിവൽ സദ്യ വെറും ഭക്ഷണമല്ലാത്തതുപോലെ കാർണിവൽ ആൾക്കൂട്ടം വെറും ആൾക്കൂട്ടമല്ല. എല്ലാ സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങൾക്കും രാഷ്ട്രീയ സംഘങ്ങൾക്കും അതീതമായ ജനസമഗ്രതയാണത്. കാർണവലിൻ്റെതായ കലാസ്ഥലങ്ങളും സവിശേഷതയുടെയും അനന്യതയുടെയും സൃഷ്ടിയാണ് ഈ സമഷ്ടിബോധം. ഔദ്യോഗികതയുടെ സ്ഥലകാലങ്ങൾ മനുഷ്യർക്ക് ചുറ്റും വേലികൾ കെട്ടുന്നു. ആഹ്ലാദമേളയാകട്ടെ അവർക്ക് സ്വാതന്ത്ര്യവും നിർഭയത്വവും നൽകുന്നു. കാർണവലിലൂടെ വ്യക്തിശരീരം സമൂഹചരീരത്തിൽ ലയിച്ചു ചേരുന്നു. പേജ് 513. കാലം, ശരീരം എന്നീ രണ്ട് ഘടകങ്ങൾ ആഹ്ലാദമേളയുടെ വിശകലനത്തിൽ അതിപ്രധാനമാണ്. കാർണിവലിൻ്റെ കാലം കാലത്തിൽ നിന്നുള്ള വിമോചനമാണ്. പാഴായി പോകുന്ന സമയമല്ലത്, സമൃദ്ധമായ അനുഭവത്തിൻ്റെ സമയമാണത്. കാലത്തിലൂടെ തടസ്സ ശിലകളില്ലാതെ നീങ്ങുന്ന നൈനന്ദ്യത്തെപ്പറ്റി ആഹ്ലാദമേള മനുഷ്യനെ ബോധവാനാക്കും. മനുഷ്യർ ഒറ്റ ശരീരമായി മാറുകയാണ് കാർണിവലിൽ. അതൊരു ദ്വിതീയ ശരീരമാണ്, പരിധികളിൽ ലംഘിക്കുന്ന സ്വതന്ത്ര ശരീരമാണത്. ആഹ്ലാദമേളയിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ചലിച്ചുകൊണ്ടിരിക്കുന്നു. കാർണിവലിൻ്റെ ആവശ്യ ഗുണങ്ങൾ അപൂർണതയും ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഹ്ലാദമേള സഹോദരത്തിൻ്റെയും ലൗകികതയുടെയും സന്ദേശമാണ്. ശരീരങ്ങളുടെ സ്വതന്ത്രമായ കൂടിക്കലരലാണ് കാർണിവലിൻ്റെ മുഖസ്വഭാവം. റാബറിലെ ഉപയോഗിക്കുന്ന ഭാഷ ഔദ്യോഗികമല്ല, അത് കാർണിവൽ ഭാഷയാണ്. ചന്തയിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും കൈപ്പറ്റിയ ഭാഷയുടെ പ്രയോഗം റബാലയുടെ കൃതികളിൽ കാണാം. കോടതിയുടെയും പള്ളിയുടെയും ഭാഷയുടെ സമീപം പ്രസ്തുത ഭാഷയെ റബലെ പ്രതിഷ്ഠിക്കുന്നു. ഭാഷയെ റബലെ കാർണിവലൈസ് ചെയ്യുന്നു. റബലെ സ്വരചനകളിലെപ്പോഴും ഒരു വിടവ് അവശേഷിപ്പിക്കുന്നു. സന്തോഷകരമായ പഴുതാണത്. ഭാഷയിലേക്കത് തുറന്നു കിടക്കുന്നു. സ്വന്തം സാധ്യതകൾ അത്രയും ഋജു പ്രസ്താവനകളിലൂടെ ഉപയോഗിച്ച് തീർക്കുന്നില്ല റബലെ. സാഹിത്യ ഭാഷയും സംസാര ഭാഷയും തമ്മിലുള്ള സംബന്ധത്തെപ്പറ്റി പര്യാലോചിക്കാൻ ഭക്തന് പ്രേരണക്രിയ എഴുത്തുകാരനാണ് റബലെ. 6. ഫോർമലിസ്റ്റെപ്പറ്റി. 1920കളിൽ റഷ്യയിൽ പ്രവർത്തിച്ചിരുന്ന ഫോർമലിസ്റ്റുകളുടെ വാദമുഖങ്ങളോട് ഭക്തിൻ തൻ്റെതായ ശൈലിയിൽ പ്രതികരിക്കുകയുണ്ടായി. വിക്ടർ ഷ്ലൗസ്കോവിക്കി, ബോറിസ് എച്ചൻബൗം, യൂറി ടൈനാക്യോ, റോമൻ യക്കോബ്സൺ എന്നിവരായിരുന്നു പ്രമുഖരായ രൂപവാദികൾ. മൂല്യാവിഷ്കരണ ദക്ഷതയാണ് ഭാഷയ്ക്ക് പ്രാധാന്യമേകുന്നതെന്നാണ് ഭക്തിൻ എപ്പോഴും ബാധിച്ചു പോകുന്നത്. ഭാഷണം ഒരിക്കലും പൂർത്തീകൃതമല്ല. ഏത് അപഗ്രഥനത്തിലും വെളിവാകാത്ത ചില അർത്ഥങ്ങൾ ഭാഷണത്തിൽ ലയിച്ചു കിടക്കും. ഭക്തീനിയൻ അർത്ഥവിചാരം വിവ്രാഗതഗ്രിയമാണെന്നത്രം. സാഹിതീയ പാഠങ്ങൾ അപൂർണമാണ്. പാഠം ഒരു സംസിദ്ധ വസ്തുവല്ലെന്നും സങ്കല്പനം വഴി ഗ്രാഹ്യമാകുന്ന ഒന്നാണെന്നും ഭക്തിൻ വാദിക്കുന്നു. ഫോർമലിസ്റ്റുകളുടെ വാദം ഇതിനെതിരാണ്. പാഠം അതിലെ തന്ത്രങ്ങളുടെ ആകത്തുകയാണെന്നവർ ഉദ്ഘോഷിച്ചത്. സാഹിത്യ പാഠത്തിൻ്റെ ഭാഷാശാസ്ത്രപരമായ സ്വഭാവത്തിന് ഫോർമലിസ്റ്റുകൾ പ്രാധാന്യം നൽകിയിരുന്നു. സാഹിത്യത്തിൻ്റെ ഭാഷാശാസ്ത്രപരമായ പ്രാധാന്യം കുറച്ചു കാണുന്നല്ല ഭക്തനും. ഭാഷീയ മുഖമുദ്ര ഒരു കലാസൃഷ്ടിയുടെ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ. കല്ലുകൊണ്ടുള്ള മനുഷ്യശില്പം കല്ലുമാത്രമല്ല, അതുപോലെ ഭാഷ കൊണ്ടുള്ള കലാസൃഷ്ടി ഭാഷ മാത്രമല്ല. ഇവിടെയാണ് സൗന്ദര്യ വസ്തു എന്ന സംസലങ്കല്പം ഭക്തിൻ മുന്നോട്ട് വയ്ക്കുന്നത്. വിമർശനത്തിൻ്റെ യഥാർത്ഥ വിഷയം സൗന്ദര്യ വസ്തുവായിരിക്കണം. ഭൗതിക രൂപം വായനക്കാരനിലേക്ക് സംപ്രേഷണം ചെയ്യുന്ന മൂല്യങ്ങളുടെ സമഗ്രതയാണ് സൗന്ദര്യ വസ്തു. ഭാഷണത്തിൻ്റെ അർത്ഥത്തോട് ഏകദേശ സാമ്യമുള്ള ഒന്നാണത്. അത് പൂർണ്ണമായി മനസ്സിലാക്കപ്പെടുന്നില്ല, എങ്കിലും അതൊരു മനസ്സിലാക്കൽ പ്രക്രിയ ആണ്. ഫോർമലിസ്റ്റുകളുടെ സിദ്ധാന്തത്തെയും തത്സംബന്ധമായ മാർക്സിസ്റ്റ് നിലപാടിനെയും ഒരുപോലെ ചോദ്യം ചെയ്യുകയാണ് ഭക്തി. സാമ്പത്തികമായ അടിത്തറയെ പ്രതിഫലിപ്പിക്കുന്ന മേൽക്കൂരയാണ് സാഹിത്യമെന്ന ക്ലാസിക്കൽ മാർക്സിസ്റ്റ് സിദ്ധാന്തം ഭക്തിൻ്റെ അംഗീകാരം സമ്പാദിക്കുന്നില്ല. മാർക്സിസ്റ്റുകൾ ഫോർമലിസ്റ്റുകളെ അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ ഭൂമിയിൽ വെച്ച് നേരിടുന്നില്ലെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. കാവ്യഭാഷയും പ്രായോഗിക ഭാഷയും ഒന്നുമല്ലെന്നും ഫോർമലിസ്റ്റുകൾ വാദിക്കും. വാക്കുകൾക്ക് പുറത്തുള്ള ലോകത്തും ഫലം ശ്രദ്ധിക്കണമെന്ന ആഗ്രഹമാണ് പ്രായോഗിക ഭാഷയുടെ മുഖമുദ്ര. കടകടക്കൂ എന്ന വാക്യം ഉദാഹരണം. ശ്രോതാവ് കടകടക്കുന്നു, കഥക് വാക്കിന് പുറത്താണ്. മറിച്ച് കവിത ഭാഷയുടെ മേലുള്ള അക്രമമാണ്. സാഹിത്യതയുടെ സത്ത അപരിചയവത്കരമാണ്. വാക്കിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് സാഹിത്യത്തിൻ്റെ ലക്ഷ്യമെന്ന് 1914 ഷ്ലോവസ്കി പ്രഖ്യാപിക്കുകയുണ്ടായി. കാവ്യഭാഷയ്ക്കും കാവ്യേതര ഭാഷയ്ക്കും തമ്മിലുള്ള അന്തരത്തിൻ്റെ കാര്യത്തിൽ ഭക്തിൻ സംശാലുവാണ്. ഏതൊരു ഭാഷയ്ക്കുള്ളിലും അനേകം ഉപഭാഷകൾ വർത്തിക്കുന്നുണ്ട്. തലമുറകളുടേതും ഭിന്ന വർഗങ്ങളുടേതുമായ ഭാഷകളുണ്ട്. ഇവയുടെ പരസ്പര സംവാദം കാവ്യഭാഷയിലുണ്ട്. ഭാഷയുടെ പൊതുവായ അവസ്ഥയുടെ ഭംഗം തന്നെയാണ് കവിഭാഷ. അർത്ഥത്തിൻ്റെ സ്ഥലം മനസ്സാണെന്ന് പറയുന്നവരുണ്ട്, മറ്റെവിടമോ ആണതെന്ന് അപനിർമാതാക്കൾ പറയും. ഇവ രണ്ടിനുമിടയിൽ എവിടെയോ ആണ് അർത്ഥം അധിവസിക്കുന്നതെന്ന് ഭക്തൻ കാണുന്നു. അദ്ദേഹം ഏറ്റവും ഒടുവിൽ എഴുതിയ ഏതാനും വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ വിവരണം ഉപസംഹരിക്കാം. ആദ്യ വാക്കോ അവസാന വാക്കോ ഇല്ല. സംവാദത്തിൻ്റെ സന്ദർഭങ്ങൾക്ക് സീമകളില്ല. അഗാധതയിൽ മുങ്ങിപ്പോയ ഭൂതകാലത്തിൽ നിന്ന് വിദൂര ഭാവികാലത്തോളം പ്രസ്തുത സന്ദർഭങ്ങൾ വ്യാപ്തമാണ്. സംവാദത്തിൻ്റെ വർത്തമാനത്തിൽ വിസ്മൃതാർത്ഥങ്ങൾ അന്തർലീനമാണ്. ഒന്നും കേവലം മൃതിയിൽ ലയിച്ചിട്ടില്ല. എല്ലാ അർത്ഥങ്ങളും ഒരു ദിനം പ്രത്യാഗമനത്തിൻ്റെ ഉത്സവം ആഘോഷിക്കും. പേജ് 515, 81 രൂപപാരായണം. സാഹിത്യത്തിൻ്റെ രൂപത്തിൽ ദത്തസദായ ഒരു കൂട്ടം റഷ്യൻ സൈദ്ധാന്തികന്മാരാണ് രൂപവാദികൾ എന്നറിയപ്പെട്ടു പോരുന്നത്. മോസ്കോയിലും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലുമായി അരങ്ങേറിയ രൂപവാദം 1920കളുടെ അവസാനമായപ്പോഴേക്കും പ്രാഗിലേക്ക് കുടിയേറ്റം നടത്തി. സോവിയറ്റ് യൂണിയനിലെ സമ്മതനാത്മകമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് അതിന് കാരണമായത്. ന്യൂയോർക്കിലൂടെ സഞ്ചരിച്ച് രൂപവാദം ഫ്രാൻസിലെത്തിയത് 2nd World War നടന്നു. 1960കളോടെ രൂപവാദം ഫ്രാൻസിൽ വസന്തം വിരയിച്ചു കഴിഞ്ഞിരുന്നു. ദേശാന്തരീയ പ്രശസ്തിയിലേക്ക് രൂപവാദം ഉയർന്നത് അക്കാലത്തായിരുന്നു. ആധുനികവും അത്യാധുനികവുമായ പല സിദ്ധാന്തങ്ങളെയും സമീപനങ്ങളും രൂപവാദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നവയാണെന്ന് സൂക്ഷ്മ സമീക്ഷയിൽ സ്പഷ്ടമാകും. ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. റഷ്യൻ രൂപവാദികളുടെ സാഹിത്യ സമീപനം കവിതയുടെ മണ്ഡലത്തിലാണ് കേന്ദ്രീകരിക്കപ്പെട്ടതെന്ന കാര്യം ആദ്യം തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. റഷ്യയിലും പിൽക്കാലത്ത് പ്രാഗിലും ഉണ്ടായ സാഹിത്യ സംവാദങ്ങൾ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ എത്തിയിരുന്നില്ലെങ്കിലും സാദൃശ്യമായ കാഴ്ചപ്പാടുകൾ അവിടങ്ങളും ഉരുവും കൊണ്ടും തുടങ്ങിയിരുന്നു. റോമൻ യേക്കോബ്സൺ 2nd World War തൊട്ടു മുമ്പ് ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതോടെയാണ് റഷ്യൻ ഫോർമിസത്തിൻ്റെ നിലപാടുകൾ അമേരിക്കയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. 1950-60കളിലാണ് മറ്റു രൂപവാദികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. സാഹിത്യത്തിൻ്റെ രൂപപരമായ വിശേഷതകളിൽ അഭിരമിച്ച രൂപവാദികൾ അതിൻ്റെ സാമൂഹികമായ നിയോഗങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൂടാ. ലോകത്തെ അതിനവമായി കാണാൻ നമ്മെ സജ്ജരാക്കാനുള്ള ശേഷി സാഹിത്യത്തിനുണ്ടെന്ന് വിക്ടർ ഷ്ലോസ്കോയ്ക്ക് പറഞ്ഞത് അതുകൊണ്ടാണ്. എങ്കിലും സാഹിത്യം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതെങ്ങനെ അപരിചയവത്കര ഫലസിദ്ധി നേടുന്നു എന്നീ ചോദ്യങ്ങൾക്കാണ് അവർ ഉത്തരം തേടിയത്. സാഹിത്യത്തിൻ്റെ സൂചനാധർമ്മത്തെ രൂപവാദികൾ മിക്കവാറും അവഗണിക്കുകയാണ് ഉണ്ടായത്. പാശ്ചാത്യ നവരൂപനിരൂപകരും രൂപപഠനത്തിൽ അമഗ്നരുമായിരുന്നു. പക്ഷേ പാഠത്തിൻ്റെ അർത്ഥവും പാഠത്തിൻ്റെ രൂപവും തമ്മിലുള്ള പാരസ്പര്യത്തിലും അവർ ശ്രദ്ധിച്ചിരുന്നതായി കാണാം. സാഹിത്യത്തിൻ്റെ സ്വാശ്രയ പദവിക്കാണ് ഫോർമലിസ്റ്റുകൾ ഊന്നൽ നൽകിയത്. സാഹിത്യത്തിൻ്റെ സാഹിതീയതയിലാണ് യേക്കോബ്സൺ അടക്കമുള്ള രൂപവാദികൾ ശ്രദ്ധിച്ചത്. എന്താണ് സാഹിതീയത? ഒരു പത്രത്തിലെ വാർത്തയിൽ നിന്നും സാഹിത്യ പാഠത്തെ വിവർത്തിക്കുന്നതെന്തോ അതത്രേ സാഹിതീയത. വാർത്തയും കവിതയും രണ്ടാണെന്ന് സംസ്കൃതത്തിലെ ആലങ്കാരികന്മാരും നിരീക്ഷിച്ചിട്ടുണ്ട്. വിശേഷ പാഠങ്ങളുടെ വിശകലനത്തിലൂടെ സാഹിത്യ പാഠങ്ങളിലെ സാഹിതീയ സാമാന്യത്തെ നിർദ്ധാരണം ചെയ്യുന്നതിലായിരുന്നു രൂപവാദികൾ അഭിരമിച്ചത്. പേജ് 516. സാഹിത്യ പഠനത്തെ ശാസ്ത്രമായാണ് അവർ കണ്ടത്. ശാസ്ത്രജ്ഞരെ പോലെ പൊതുചട്ടങ്ങൾ കണ്ടെത്താനാണ് അവർ താൽപരരായത്. പ്രായോഗിക വിമർശനവും നവവിമർശനവും വിശേഷ പാഠങ്ങളുടെ വിശേഷാർത്ഥങ്ങൾ അന്വേഷിച്ചുവെങ്കിൽ രൂപവാദം സാമാന്യ നിയമങ്ങൾ ആണ് അന്വേഷിച്ചു പോയത്. ഈ വ്യതിരേകം നിസാരമല്ല. ഫോർമലിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ സാഹിത്യതയുടെ രഹസ്യം കവിതയാണ് പേർന്നത്. കവിതയിൽ സാധാരണ ഭാഷ അപരിചയവൽക്കരണപ്പെടുന്നു. ഭാഷാപരമായ അപരിചയവൽക്കരണം വായനക്കാരന് പൊതുരീതിയിൽ ലോകത്തെ നോക്കിക്കാണാനുള്ള ദക്ഷതയാണ് പ്രദാനം ചെയ്യുന്നത്. ഭാഷയെ അപരിചയവൽക്കരിക്കാൻ കവി തുടങ്ങുന്നത് തന്ത്രങ്ങളെയാണ്. റെയിം, വൃത്തം, ഖണ്ഡകം തുടങ്ങിയ ആവർത്തന രൂപങ്ങൾ ഒരു ദൃഷ്ടാന്തം. രൂപകങ്ങൾ, പ്രതീകങ്ങൾ എന്നിവയും അപരിചയവൽക്കരണ തന്ത്രങ്ങളാണ്. വാക്കുകളുടെ എല്ലാത്തരം ദ്വിതീയാർത്ഥങ്ങളെയും കവിത പ്രയോജനപ്പെടുത്തുന്നു. കവിതയിലെ തന്ത്രങ്ങൾ അവയിലേക്ക് തന്നെയാണ് വായനക്കാരൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അവ ഓർമ്മിക്കുന്നത് ഇതാണ്: നിങ്ങൾ ലോകത്തെയല്ല, ഭാഷയെയാണ് കൈകാര്യം ചെയ്യുന്നത്. അസാഹിതിക ഭാഷണത്തിൽ നിന്നുമുള്ള വ്യത്യാസമാണ് കാവ്യഭാഷയുടെ അടയാളം. പറയാനുള്ളത് പറഞ്ഞത് എങ്ങനെ എന്നതിലേക്ക് നിങ്ങളെ കവിത നിരന്തരം ഉപനയിക്കുന്നു. കവിത വായിക്കുമ്പോൾ വായനക്കാരൻ ഭാഷയെ ആണ് നോക്കുന്നത്. കവിതയുടെ സൂചകത്വം ദ്വിതീയം മാത്രമാണ്, രൂപം ഉള്ളടക്കത്തെ ഭാഗം തന്നെ. കവിതയുടെ സംവേദന സാഹിത്യത്തിൽ രൂപവും ഉൾപ്പെട്ടിരിക്കുന്നു. അപരിചയവൽക്കരണത്തെ പറ്റിയുള്ള വീക്ഷണം കവിതയുടെയും നോവലിൻ്റെയും വിഷയത്തിൽ എത്രമാത്രം സംഗതമാണ്. സന്നിധവും താളവും കഥാരൂപം വന്നില്ല, പ്രതിമാനവൽക്കരണമുണ്ട്. സാധാരണ ഭാഷയിൽ മലയാളത്തിൻ്റെ ഒരു ഷെർലോക്കോ രാമരാജ